രണ്ട്, ദ്വൈതവും സംവാദവും. ക്രിസ്തു മതത്തിൻ്റെ അഗാധമായ സ്വാധീന ശക്തിക്ക് വിധേയനായിരുന്നു ഭക്തി. എന്നാൽ ഭക്തിനെ സംബന്ധിച്ചിടത്തോളം സങ്കുചിതമായിരുന്നില്ല മതചിന്ത. മനുഷ്യൻ അഥവാ ദൈവം, പദാർത്ഥം അഥവാ ആത്മാവ് തുടങ്ങിയ ദൈവശാസ്ത്ര പ്രസിദ്ധമായ ദ്വൈതങ്ങൾ ഭക്തിനെ സ്വാധീനിച്ചിരുന്നു. വാക്കിനുള്ളിലും ദ്വൈതം വിളയാടുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടു. വൃക്ഷം എന്ന വാക്ക് വൃക്ഷമല്ല, ലോകം എപ്പോഴും ബോധത്തിന് അപരമാണ്. അപരത്വം മനുഷ്യപ്രകൃതിയിൽ സദാ സന്നിഹിതമാണ്. എന്നെ നാമകരണം ചെയ്യുന്ന ചിഹ്നങ്ങളൊന്നും ഞാനല്ല, മനുഷ്യൻ്റെ പ്രകൃതി തന്നെ സംവാദനിഷ്ഠമാണെന്ന് ഭക്തൻ കാണുന്നു. സ്വത്വം അഥവാ സ്വത്വം, സ്വത്വം അഥവാ അപരം, അപരം അഥവാ അപരം, സ്വത്വം അഥവാ ലോകം എന്നിവയുടെ സംവേദനാത്മക സംബന്ധങ്ങൾ സംവിധാനം ചെയ്യുന്ന സംഘടനാശക്തിയെ ആർക്കിടെക്ടോണിക്സ് എന്നാണ് ഭക്തൻ വിളിക്കുന്നത്. ആർക്കിടെക്ടോണിക്സ് എന്ന സംജ്ഞയെ വാസ്തുവിദ്യ എന്ന് പരിഭാഷപ്പെടുത്താം. സ്വത്വവും അപരവുമായുള്ള സംബന്ധം സംസക്തമായി തീരുമ്പോഴാണ് ജീവിതം വിജയകിരീടം ചൂടുന്നത്. സ്വത്വത്തിൻ്റെ നിർമ്മാണം ആണ് മനുഷ്യൻ്റെ കർത്തവ്യം. ഒരു പാടത്തിൻ്റെ നിർമ്മിതിക്ക് സമാനമാണ് സ്വത്വത്തിൻ്റെ നിർമ്മിതി. സ്വത്വത്തിൻ്റെ നിർമ്മാതൃത്വം വാസ്തുവിദ്യാപരമായ ഒരു പ്രവർത്തനമാണ്. സ്വത്വവും അപരവുമായുള്ള സംബന്ധത്തിൽ സംവേദന അപ്രധാനമാണെന്ന് ഭക്തി ദർശിക്കുന്നു. ഭാഷയുടെ സംഭവിക്കുന്നത് വാക്കുകളിലും പാഠങ്ങളിലും മാത്രമല്ല, ചിന്തകളിലും കർമ്മങ്ങളിലും അത് സംഭവിക്കുന്നുണ്ട്. ഭാഷണത്തെക്കുറിച്ചുള്ള ഈ വിശാല വീക്ഷണം ഉൾക്കൊള്ളാൻ ഭാഷാശാസ്ത്രത്തിന് കഴിവില്ലെന്ന് നമുക്കറിയാം. സ്വന്തം ഭാഷാചിന്തയെ ഭക്തൻ സ്വയം വിശേഷിപ്പിക്കുന്നത് മെറ്റാലിംഗ്വിസ്റ്റിക്സ് എന്നാണ്. അതീത ഭാഷാശാസ്ത്രം എന്ന പേരിലാണ് ലോകമെമ്പാടും ഇതറിയപ്പെടുന്നത്. സമുദായത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്ന സംബന്ധത്തെയാണ് ഭക്തൻ ഭാഷയെന്ന് വിളിക്കുന്നത്. ചിഹ്നങ്ങളുടെ ഭൗതികവും മൂർത്തവുമായ ശരീരം ധരിച്ചാണ് ബോധം ഉയർന്നു വരുന്നതും ഒരു സജീവ വസ്തുവായി സ്പന്ദിക്കുന്നതും. രണ്ട് വശങ്ങളുള്ള ഒരു കർമ്മമാണ് വാക്ക്. ആരെ ഉദ്ദേശിച്ച് ഉച്ചരിച്ചത് എന്ന വസ്തുതയാണ് വാക്കിനെ നിർണയിക്കുന്നത്. പേജ് 502. ഗ്രന്ഥകാരനെ സ്വത്വത്തോടും നായകപാത്രത്തെ അപരത്തോടുമുള്ള ഭക്തൻ അന്വയിക്കുക. ഗ്രന്ഥകാരൻ്റെ അർത്ഥത്തിൻ്റെ മാംസമാണ് വായനക്കാരൻ. പാഠത്തിൻ്റെ അപരത്തിലേക്ക് കൂടുമാറുന്ന ഒരു സ്വത്വമാണ് വായനക്കാരൻ. ഗ്രന്ഥകാരൻ ഏകമായ നിശ്ചിതമായ ഒരു സത്തയല്ല. ആരാണ് ഗ്രന്ഥകാരൻ എന്ന ചോദ്യം പ്രധാനമല്ല. എങ്ങനെ, എപ്പോൾ, എവിടെ എന്ന ചോദ്യമാണ് ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ച സംഗതം. സൃഷ്ടിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഗ്രന്ഥകർത്താവ് സൃഷ്ടാവ് ഗ്രന്ഥകർത്താവല്ല. പാഠത്തിൻ്റെ നിയന്തതാവായ ഗ്രന്ഥകാരൻ ഒരു വ്യക്തിയല്ല. അയാളുടെ കഥാപാത്രത്തിൽ ഒന്നാമതാനും രചയിതാവിനെ അനുസ്മരിക്കുന്ന ഒരു പാത്രം കൃതിയിലുണ്ടെന്ന് വന്നാൽ പോലും ഇപ്പറഞ്ഞ അഭിപ്രായം നിലനിൽക്കും. കാരണം എഴുത്തുകാരനും പാഠത്തിനും പുറത്താണ്, കല അപരമാണ്, അത് ജീവിതമല്ല. ഒരാളുടെ അസ്തിത്വത്തിൻ്റെ ഭാഷയുടെയും കേന്ദ്രത്തിലാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ഭാഷ ഉണ്മയുടെ വാസസ്ഥാനമാണ്. ഞാൻ ഇതിൽ നിന്നും അതിനെ വ്യവച്ഛേദിക്കുന്നു. ഈ സമയത്തിൽ നിന്നും ആ സമയത്തെയും ഈ സ്ഥലത്തിൽ നിന്ന് ആ സ്ഥലത്തെയും വ്യവച്ഛേദിക്കുന്നു. ഇത് ഇവിടെ ഇപ്പോൾ എന്ന തുടർച്ച സ്വത്വത്തോടും ചേർന്ന് അത് അവിടെ അപ്പോൾ എന്ന തുടർച്ച സ്വത്വത്തിൽ നിന്ന് അകന്നും കിടക്കുന്നു. ഇപ്പറഞ്ഞ രണ്ട് പദങ്ങൾക്കിടയിലുള്ള അന്തരത്തെ ഭാഷാസ്വയം വെളിപ്പെടുത്തുന്നു. ആഖ്യാനത്തിലെ ഉത്തമ പുരുഷ സർവനാമ ഘടനകാലം, സ്ഥലം എന്നിവയിലെ വ്യത്യാസങ്ങൾ നിലനിർത്തുന്നു. ഒപ്പം ഞാൻ അഥവാ നീ എന്ന അന്തരവും സംസൂചനം ചെയ്യുന്നു. ദസ്തയേവ്സ്കിയുടെ നോവലുകളെക്കുറിച്ചുള്ള പഠനത്തിലൂടെയാണ് ഭക്തി, നിയൻ, സാഹിത്യ ദർശം അതിൻ്റെ അത്യന്തികത്തിലെത്തുന്നത്. 1929 ഒന്നാം പതിപ്പിൻ്റെ ശീർഷകം പ്രോബ്ലംസ് ഓഫ് ദസ്തയേവ്സ്കി ക്രിയേറ്റിവിറ്റി വർക്ക്സ് എന്നായിരുന്നു. രണ്ടാം പതിപ്പായപ്പോഴേക്കും ഉള്ളടക്കത്തിലും ശീർഷകത്തിലും മാറ്റങ്ങൾ വന്നു. രണ്ടാം പതിപ്പിൻ്റെ ശീർഷകം പ്രോബ്ലംസ് ഓഫ് ദസ്തയേവ്സ്കി പോയറ്റിക്സ് എന്നാണ്. ദസ്തയേവ്സ്കി കഥാപാത്രമായി അനന്യമായ ഒരു സംബന്ധം നിലനിർത്തുന്നുണ്ടെന്ന് ഭക്തൻ എഴുതുന്നു. നിശബ്ദരായ അടിമകളല്ല, സ്വതന്ത്ര വ്യക്തികളാണ് ദസ്തയേവ്സ്കിയുടെ കഥാപാത്രങ്ങൾ. പാത്രങ്ങൾ എഴുത്തുകാരനെ അനുസരിക്കുന്നില്ല, ചിലപ്പോൾ എഴുത്തുകാരനോട് കലഹിക്കുക പോലും ചെയ്യുന്നു. മാത്രമല്ല പാത്രങ്ങൾ അന്യോന്യം ഇടപെടുന്നു. ഐവൻ കാരമസോവിൻ്റെ ആത്മഭാഷണങ്ങൾ നോക്കുക. അവ വാസ്തവത്തിൽ സംവാദങ്ങളാണ്. തന്നോടും അലോഷ്യമായുമൊന്നുമല്ല, മറ്റനേകം കാഴ്ചപ്പാടുകളോടും ഏകസമയം സംവാദത്തിലേർപ്പെടുകയാണ് ഐവാൻ. ദസ്തയേവ്സ്കിയുടെ ആഖ്യായികളിൽ ധാരാളം വീക്ഷണകോണുകളും ശബ്ദങ്ങളുടെയും പാരസ്പര്യം കാണാം. പേജ് 503. ഒരേ ആശയം നോവലിൻ്റെ സർവാവയവങ്ങളിലും വ്യാപ്തമാകുന്നതിലൂടെ ഉരുത്തിരിയുന്ന ഐക്യമല്ല നാം ദസ്തയേവ്സ്കിയുടെ കൃതികളിൽ ദർശിക്കുന്നത്. അന്യോന്യ വിരുദ്ധം പോലുമായ ആശയങ്ങളുടെയും ശബ്ദങ്ങളുടെയും സംവാദ സംബന്ധത്തിൽ ലയിച്ചു കിടക്കുന്ന ഐക്യമാണ് അവിടെ നാം അനുഭവിക്കുക. ദസ്തയേവ്സ്കിയൻ ആഖ്യായിക കാലത്ത് മേൽപ്പറഞ്ഞ താരം വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും ഡയലക്റ്റിക്കിൽ ആവുന്നില്ലെന്ന വസ്തുതയും ഭക്തിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദസ്തയേവ്സ്കി ഒരു പുതിയ ആഖ്യായിക രൂപമാണ് സൃഷ്ടിക്കുന്നതെന്ന് ഭക്തിൻ പറയും. പ്രസ്തുത രൂപവിശേഷത്തെ ബഹുസ്വരാഖ്യിക എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. യൗഗപദ്യവും നാനാത്വവും വിരചിക്കുന്നതിന് ദസ്തയേവ്സ്കി കൈയാളുന്ന ഉപായമെന്ത്? കഥാപാത്രങ്ങളെ അന്യോന്യം തുറന്നുവിടുക എന്നതാണ് ഏകസ്വരമായ, അതായത് ആഗ്നുഭാഷണപരമായ യൂറോപ്യൻ നോവലിനെ തച്ചുടച്ച് ബഹുസ്വര നോവലിൻ്റെതായ ഒരു ലോകത്തിന് നാന്ദി കുറിച്ച കലാകാരൻ ദസ്തയേവ്സ്കി. ബഹുസ്വരത എന്ന ഭക്തൻ വിശേഷിപ്പിക്കുന്ന പ്രതിഭാസം സംവാദപരതയുടെ നാമാന്തരം മാത്രമാണ്. എനിക്ക് ഒരേകച്ഛതാധിപതി പോയെ പോലുള്ള മറ്റുള്ളവരോട് ഇടപെടാം. അത്തരം ഒരിടപെടൽ ആത്മഭാഷണപരമാണ്. ജനാധിപത്യമായ ഇടപെടലാണ് ബഹുസ്വരതയിൽ സംവാദപരതയിൽ ഭക്തൻ കാണുന്നത്. ആത്മഭാഷണത്തെയും സംവാദത്തെയും രാഷ്ട്രീയമായും വായിച്ചെടുക്കാനാണ് ഇതിനർത്ഥം. കലാസൃഷ്ടി പൂർത്തീകരിക്കപ്പെട്ട ഒരു വസ്തുവാണെന്ന സങ്കല്പനത്തോട് ഭക്തൻ സന്ധി ചെയ്യുന്നില്ല. കലാസൃഷ്ടി അതിൻ്റെ ജീവിതം നിലനിർത്തുവോളം സംവാദത്തിൽ പങ്കുകൊള്ളുക തന്നെ ചെയ്യും. അത്തരമൊരു രചന എപ്പോഴും തുറന്നിരിക്കും, അന്യോന്യവൃത്തിയിൽ ആമഗ്നമായിരിക്കും. കലാസൃഷ്ടി ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുന്നില്ല. എഴുത്തുകാരൻ അർത്ഥത്തിൻ്റെ നിയന്താവും സർവാധികാരിയും ആണെന്ന ധാരണ ആത്മഭാഷണപരമാണ്. ഗ്രന്ഥകാരൻ ആക്റ്റീവ് ആണെന്ന ഭക്തിൻ സിദ്ധാന്തിക്കുന്നു. പക്ഷേ അയാളുടെ പ്രവർത്തനം സംവാദനിഷ്ഠമാണ്. ആത്മഭാഷണപരത ഒരു സർവ്വവ്യാപക ലോകവീക്ഷണമാണ്. സയൻസിലെ ഭൂകേന്ദ്രീകൃത ലോകവീക്ഷണം പോലെയാണത്. ഡയലോഗിസമാകട്ടെ കോപ്പർനിക്കൻ ലോകവീക്ഷണ തുല്യമാണ്. സംവാദകനിലെ തന്ത്രീലീയമാണ് സാഹിത്യ പഠത്തിന് ഏകതരുന്നത്. എൻ്റെ ഇംഗിതങ്ങൾ മറ്റുള്ളവരുടെ മേൽ അപാദം അടിച്ചേൽപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. എൻ്റെ ഇംഗിതം എപ്പോഴും അപരന്മാരിലൂടെ, ഇംഗിതങ്ങളുടെ ഇടപെടലിലൂടെ കടന്നു പോകുന്നു. ഞാൻ സംസാരിക്കുന്നത് തന്നെ ഭാഷയുടെ അപരത്വത്തിലൂടെയാണ്. എനിക്കൊരു വീക്ഷണഗതി ഉണ്ടാവുകയില്ലെന്നല്ല ഇതിനർത്ഥം. എൻ്റെയും അപരരുടെയും വാക്കുകളുടെ പാരസ്പര്യത്തിലൂടെ മാത്രമേ എൻ്റെ വീക്ഷണഗതി ഉരുത്തിരിയൂ എന്ന് മാത്രമാണ് ഇതിനർത്ഥം. പേജ് 504. ദസ്തയേവ്സ്കിയൻ ഗ്രന്ഥകർത്താവ് അധിവസിക്കുന്ന സ്ഥലത്തെ ഭക്തൻ വിളിക്കുന്നത് അതീത സ്ഥലം എന്നാണ്. വ്യക്തിത്വമായ ബന്ധങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കപ്പെടുന്ന ഒരു സ്ഥാനത്തെയാണ് അതീത സ്ഥലം എന്ന പദം അടയാളപ്പെടുത്തുന്നത്. ഒരു സ്ഥലം എന്നതിലേറെ അതൊരു സംബന്ധവും പ്രവർത്തനവുമാണ്. ഭൗതിക സ്ഥല രാശിയിൽ അസ്തിത്വമില്ലാത്ത ഒരു ലൊക്കേഷൻ ആണത്. ദസ്തയേവ്സ്കിയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും ഭാഷയാൽ മെനയപ്പെട്ടവരാണ്. അവർ വാക്കുകളാണ്, തങ്ങളുടെയും മറ്റുള്ളവരുടെയും വാക്കുകളുടെ സംയുക്തങ്ങൾ. ഓരോ സ്വത്വവും അപരസ്വത്വങ്ങളാൽ നിർമ്മിതമാണ്. ദസ്തയേവ്സ്കിയൻ നോവലുകളുടെ നോവൽ വിഷയത്തെ ഈ പ്രമേയമെന്നോ ആ പ്രമേയമെന്നോ, ഈ ജീവിതമെന്നോ ആ ജീവിതമെന്നോ ന്യൂനീകരിക്കാൻ നിരൂപകന് സാധ്യമല്ല. ദസ്തയേവ്സ്കിയുടെ പ്രമേയം അപരൻ്റെ ഞാൻ ആണ്. പാത്രങ്ങളുടെ വാക്കുകൾക്കിടയിലാണ് ദസ്തയേവ്സ്കി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു ചലനമാണ്. ഗ്രന്ഥകർത്താവെന്ന നിലയിൽ അദ്ദേഹം ഒരു സവിശേഷ സ്ഥലത്ത് സ്ഥനിതമല്ല. ജീവിതത്തിലും സാഹിത്യത്തിലും ആത്മഭാഷണപരമായ ഏകി സമീപനത്തെ അപേക്ഷിച്ച് സംവാദനപരമായ സമീപനത്തിന് പ്രാധാന്യം നൽകിയ ചിന്തകനാണ് ഭക്തൻ. അധികാരം അപസ്വരങ്ങളെ നിഷ്കാസനം ചെയ്ത കാലയളവിലാണ് ഭക്തൻ സംവാദനപരതയുടെ സന്ദേശമായി റഷ്യയിൽ മുങ്ങിയത്. അതിൻ്റെ ഫലമായി 1930 വടക്കു പടിഞ്ഞാറൻ കസക്സ്ഥാനിലെ കുസ്തനായി പ്രദേശത്ത് പ്രവാസത്തിന് ലക്ഷിക്കപ്പെട്ട് ചെന്നു ചേരേണ്ടി വന്നു അദ്ദേഹത്തിന്. 3. നോവൽ സിദ്ധാന്തം. 30കളിലും 40കളിലും നോവൽ രൂപത്തെ സംബന്ധിച്ച് ഭക്തിൻ ധാരാളമായി എഴുതുകയുണ്ടായി. ഡിസ്കോഴ്സ് ഇൻ ദ നോവൽ, ഫോംസ് ഓഫ് ടൈം ആൻഡ് ദ ക്രോണോടോപ്പ് ഇൻ ദ നോവൽ, ആൻ എസ്സേ ഓൺ ഹിസ്റ്റോറിക്കൽ പോയിറ്റ്സ് ഫ്രം ദ പ്രീ ഹിസ്റ്ററി ഓഫ് നോവലിസ്റ്റിക് ഡിസ്കോഴ്സ്, എപ്പിക് ആൻഡ് നോവൽ, ഓൺ എ മെത്തോഡോളജി ഓഫ് സ്റ്റഡി ഓഫ് ദ നോവൽ എന്നീ രചനകളിൽ ഭക്തിനിയൻ നോവൽ സിദ്ധാന്തം നാം വായിക്കുന്നത്.